بسم الله الرحمن الرحيم قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين الرحمن الرحيم مالك يوم الدين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد سهودرنا അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മൾ കിതാബു തൗഹീദിൽ നിന്ന് അധ്യായങ്ങളാണ് വിശദീകരിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏതാനും മസ്അലകൾ, ഒരു വിഷയത്തിൽ ഒരാൾ സത്യം ചെയ്താൽ ആ സത്യം അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും സമ്മതിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ഏതാനും മസാലകൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നിത്യജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൂടി ഈ ഒരു അധ്യായം കൈകാര്യം ചെയ്യുന്നുണ്ട്. ബാബു മാജാ ഫീമൻ ലം യഖ്ന ബിൽ ഹലിഫ് ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് അതിൽ തൃപ്തിപ്പെടാത്തവന്റെ വിഷയത്തിൽ വന്ന മുന്നറിയിപ്പ്, താക്കീത്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ്. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഒരു വിഷയം പറഞ്ഞു. ആർക്കു വേണ്ടിയാണ് സത്യം ചെയ്തത്? ആ വ്യക്തി ഈ സത്യം ചെയ്തത് തൃപ്തിപ്പെടേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്, സമ്മതിക്കേണ്ടതുണ്ട്. അങ്ങനെ സമ്മതിച്ചില്ല എങ്കിൽ, തൃപ്തിപ്പെട്ടില്ല എങ്കിൽ അവന്റെ വിഷയത്തിൽ വന്ന മുന്നറിയിപ്പാണ് ഇവിടെ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നത്. പ്രസ്തുത വിഷയം ഏതാണ്? അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ എന്തെല്ലാമാണ്? കിതാബു തൗഹീദിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് മാത്രമാണ് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. സാധാരണ ആയത്ത്, ഹദീസ്, സലഫുകളുടെ വാക്കുകൾ ഒക്കെ അധ്യായത്തിൽ വരാറുണ്ട്. ഇവിടെ കേവലം ഒരു ഹദീസ് മാത്രമാണ് അഷേഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. എങ്കിലും അധ്യായം പല വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇൻഷാല്ലാ നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ് ഷെയ്ഖ് അവർകൾ ഈ അധ്യായത്തിൽ നൽകിയിട്ടുള്ളത്. അനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ لا تحلفوا بآبائكم ومن من حلف بالله فليصدق ومن حلف له بالله فليرضى ومن لم يرضى فليس من الله رواه ابن ماجه بسند حسن. എന്താണ് അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനത്തിലുള്ളത്? അന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ലിഫു ബിആബായികും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്. മൻ ഹലഫ ബില്ലാ, വല്ലവരും അല്ലാഹുവെ കൊണ്ട് സത്യം ചെയ്താൽ, ഫലിയസ്ദുഖ്, അവൻ സത്യം പറയട്ടെ, സത്യസന്ധത പുലർത്തട്ടെ. ومن ومن حلف له بالله فليرضى. ഒരു വ്യക്തിയോട് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഫലിയർദ, അയാളത് തൃപ്തിപ്പെടട്ടെ. വമൻ ലം യർദ, അയാൾ സത്യം പറഞ്ഞതിൽ, പറഞ്ഞ് സത്യം ചെയ്തതിൽ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ, ഫലൈസ മിനല്ലാഹ്, അവൻ അല്ലാഹുവിൽ, അല്ലാഹുവിന്റെ കക്ഷിയിൽപ്പെട്ടവനല്ല. റവാഹു ഇബ്നു മാജ ഈ ഹദീസ് ഇബ്നു മാജ റിവായത്ത് ചെയ്തു. ബിസനദിൻ ഹസൻ, ഹസനായ സനദോടുകൂടി. അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിധിയാണ്, ഹുക്മാണ്. ഈ ഹദീസിന്റെ സനദ് എന്താണ്? കുറ്റമറ്റ ഹസനായ സനദാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് സഹീഹ് എന്ന് വിധിച്ചിട്ടുണ്ട്, സഹീഹു സുനനി ഇബ്നു മാജയിൽ. അപ്പൊ ഈ ഹദീസിൽ ഏതാനും വിഷയങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ തഹ്ലിഫു ബിആബായികും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്. പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പിതാക്കളെ എടുത്തു പറഞ്ഞത്? സത്യം അല്ലാഹുവിനെ കൊണ്ടേ പാടുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്ന സ്ഥിതിവിശേഷം കൂടുതലായിരുന്നു. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമായിരുന്നു, പക്ഷെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ലാ തഹ്ലിഫു ബിആബായികും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത് എന്ന് പറഞ്ഞത്. മറ്റു ചില ഹദീസുകളിൽ കാണാം, ലാ തഹ്ലിഫു ബിആബായികും, മൻ കാന മിൻകും ഹാലിഫൻ ഫലിയഹ്ലിഫ് ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, സത്യം ചെയ്യുന്നവൻ. അപ്പൊ പിതാക്കളെ പ്രത്യേകിച്ച് പറഞ്ഞ എന്താ? പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്, അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ കൊണ്ട് സത്യം ചെയ്യാമെന്നുള്ളതാ? അല്ല. പിന്നെയോ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ടൊന്നും സത്യം ചെയ്യാൻ പാടുള്ളതല്ല ആരായാലും. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ ഔ അശ്റക, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ കുഫുറിലായി, ശിർക്ക് ചെയ്തവനായി എന്ന് മുന്നറിയിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവർ ആരായാലും സത്യം ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ ചില തിരുമൊഴികളിൽ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത് എന്ന് പറയുന്നത് വന്നത് ആ പ്രവണത കൂടുതലായിരുന്നു തിരുനിയോഗ നാളുകളിൽ എന്നുള്ളതിനാലാണ്. അടുത്ത ഭാഗം, മൻ ഹലഫ ബില്ലാ ഫലിയസ്ദുഖ്, അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അവൻ സത്യസന്ധത പുലർത്തട്ടെ എന്ന് പറഞ്ഞാൽ എന്താ, കള്ളസത്യം ചെയ്യരുത്, സത്യം സത്യസന്ധമായിരിക്കണം. അല്ല, യമീനുൽ ഖമൂസ് എന്ന് പറയും കള്ളസത്യത്തിന്. എന്തിനാ യമീനുൽ ഖമൂസ് എന്ന് പേരിട്ടത്? കള്ളസത്യം ചെയ്യുന്നവൻ അവൻ പാപ പങ്കിലമായ അവസ്ഥയിലാണ്, അവൻ പാപത്തിൽ മുങ്ങും, അവൻ ശിക്ഷയിൽ നരകത്തിൽ മുങ്ങും എന്നുള്ളത് ദ്യോതിപ്പിക്കാനാണ് അൽ യമീനുൽ ഖമൂസ്, റമസാന മുക്കി എന്നൊക്കെയാണ് അർത്ഥം. കള്ളസത്യത്തിന് അങ്ങനെ പേര് വന്നത്. വൻ പാപങ്ങൾ എണ്ണിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമീനുൽ ഖമൂസിനെ എണ്ണിയിട്ടുണ്ട്. ഏതായാലും മൻ ഹലഫ ബില്ലാ ഫലിയസ്ദുഖ്, അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ അവൻ സത്യസന്ധത പുലർത്തട്ടെ. മൂന്നാമത്തെ ഭാഗം, വമൻ ഹുലിഫ ലഹു ബില്ലാ, ഒരാൾക്ക് അള്ളാഹുവിൽ സത്യം ചെയ്ത് അയാളോടൊരു കാര്യം പറഞ്ഞാൽ അയാൾ അതിൽ തൃപ്തിപ്പെടണം. ഇപ്പൊ ഒരു വ്യക്തി സത്യം ചെയ്യാണ് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു വിഷയത്തിൽ, എങ്കിൽ ആർക്ക് വേണ്ടിയാണ് സത്യം ചെയ്യുന്നത്? ആ വ്യക്തി ഇയാളുടെ സത്യത്തിൽ തൃപ്തിപ്പെടണം. വമല്ലം യർദ, സത്യം ചെയ്ത് പറഞ്ഞിട്ടും അവരൻ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ ഫലൈസമീൻ അള്ളാഹ്, അവൻ അള്ളാഹുവിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കക്ഷിയിൽപ്പെട്ടവനല്ല. അത് വഴീദാണ്, മുന്നറിയിപ്പാണ്, താക്കീദാണ്. അള്ളാഹുവിന്റെ കക്ഷിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് കക്ഷിയിലാണ്ടാകുക? ഷെയ്ത്താന്റെ കക്ഷിയിലാണ്ടാകുക. അള്ളാഹു കാക്കട്ടെ, ഔദുബില്ല. ഹിസ്ബുള്ളയാണ് വിജയത്തിന്റെ കക്ഷി, ഹിസ്ബു ഷെയ്ത്താൻ പരാജയത്തിന്റെ കക്ഷിയാണ്. അപ്പൊ ഹിസ്ബുള്ളയിൽ അള്ളാഹുവിന്റെ കക്ഷിയിൽ പെടണം എന്നുണ്ടെങ്കിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ ആ പറഞ്ഞത് സ്വീകരിക്കുകയും അതിൽ മനപ്പൊരുത്തുണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇത് കുറച്ച് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഏത് വിഷയത്തിലാണ് ഈ സത്യം ചെയ്യുന്നത്, ആര് സത്യം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ആര് വല്ലാഹി എന്ന് പറഞ്ഞാലും അത് തൃപ്തിപ്പെടണം. ഏത് വിഷയത്തിൽ വല്ലാഹി എന്ന് പറഞ്ഞാലും ആ വിഷയം സ്വീകരിക്കണം. അത് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, സത്യം ചെയ്യുമ്പോൾ തൃപ്തിപ്പെടേണ്ടതും അതേപോലെ തന്നെ നമ്മൾ സമ്മതിക്കേണ്ടതും കേസുമായി ബന്ധപ്പെടുന്ന, തർക്കങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലാണ്. സത്യം ചെയ്യുന്നവൻ ആരാകട്ടെ, സത്യം ചെയ്യുന്നവൻ ആരാകട്ടെ, ഇപ്പൊ കോടതിയിലൊരു കേസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്നു, ആ പ്രശ്നത്തിൽ രണ്ട് കക്ഷികൾ വാദിക്കുകയും അതേപോലെ തന്നെ പ്രതിയോഗികൾ എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഷയം, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം വാദി തെളിവ് കൊണ്ടുവരണം. വാദിന്റെ കയ്യിൽ തെളിവില്ല എങ്കിൽ പ്രതി സത്യം ചെയ്യണം. പ്രതി ആരായാലും ആ പ്രതിയുടെ സത്യമാണ് തൃപ്തിപ്പെടേണ്ടത്. അതാണ് ഇവിടുത്തെ വിഷയം. മൻ ഹുലിഫ ലഹു ബില്ലാ ഫലിയർ വാ, ആർക്ക് വേണ്ടിയാണോ സത്യം ചെയ്യുന്നത്, അവൻ തൃപ്തിപ്പെടട്ടെ. അപ്പൊ കോടതിയിൽ ഒരു കേസ് വന്നു, വാദിയുണ്ട് പ്രതിയുണ്ട്. വാദി വാദമുന്നയിച്ചു, ജഡ്ജി തെളിവ് ചോദിക്കണം. വാദിയുടെ കയ്യിൽ തെളിവില്ല എങ്കിൽ പ്രതിയോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടണം, പ്രതി സത്യം ചെയ്യണം. ആ പ്രതിയുടെ സത്യം, അത് തൃപ്തിപ്പെടൽ, സമ്മതിക്കൽ വാദിക്ക് നിർബന്ധമാണ്, വാദിയുടെ മേൽ നിർബന്ധമാണ്. ഒരു തർക്കം സംജാതായി, ആ തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടണം. പ്രസ്തുത തർക്കം, അതിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ അന്യോന്യ പ്രശ്നക്കാർ, അവർക്കിടയിൽ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ട്. അപ്പോൾ ഒരു കൂട്ടർ സത്യം ചെയ്യുകയാണ് എങ്കിൽ മറുപക്ഷം സത്യം ചെയ്തവരുടെ സത്യത്തിൽ തൃപ്തിപ്പെടൽ അവരുടെ മേൽ നിർബന്ധമാണ്. തൃപ്തിപ്പെട്ടില്ല എങ്കിൽ അത് നിഷിദ്ധമാണ്. അവരെ സംബന്ധിച്ചിടത്തോളാണ് ഈ മുന്നറിയിപ്പ്. വമല്ലം യർദ ഫലൈസ മിൻ അല്ലാഹ്, തൃപ്തിപ്പെടാത്തവൻ അവൻ അല്ലാഹുവിന്റെ കക്ഷിയിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ്. തൃപ്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം മാനസിക പൊരുത്തം ആയിക്കൊള്ളണമെന്നില്ല, അത് പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. അതായത് കോടതിയിൽ വാദിയുണ്ട് പ്രതിയുണ്ട്, വാദിന്റെ കയ്യിൽ തെളിവില്ല, സ്വാഭാവികമായിട്ടും പ്രതി എന്ത് ചെയ്യണം, സത്യം ചെയ്യണം. വാദിക്ക് തെളിവില്ല എന്നുള്ളത് വാദിന്റെ അടുത്തൊരു വേള ന്യായം ഉണ്ടായേക്കും, പക്ഷെ തന്റെ കയ്യിൽ പ്രൂഫില്ല. അപ്പൊ പ്രതി സത്യം ചെയ്യുകയാണെങ്കിൽ വാദി ആ സത്യം സമ്മതിക്കണം. മാനസികമായിട്ട് പൊരുത്തല്ലെങ്കിലും ശരി, മാനസികമായിട്ട് പൊരുത്തല്ലെങ്കിലും എന്ത് ചെയ്യണം, ആ സത്യം ചെയ്തത് അയാൾ അംഗീകരിക്കണം. നിഷേധിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ജഡ്ജി പ്രതിയുടെ സത്യം ചെയ്യുന്ന സത്യത്തിനനുസരിച്ച് ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിധി സ്വീകരിക്കൂല, അത് കള്ളസത്യമാണെന്ന് വാദിക്ക് പറയാൻ അവകാശമില്ല. അതാണ് ഇവിടെ ഉദ്ദേശം. മാനസികമായിട്ട് പൊരുത്തണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ വിധി മാനിക്കേണ്ടി വരും. ബാഹ്യമായി പ്രതിയുടെ അവനാണല്ലോ സത്യം ചെയ്യണേ, കാരണം വാദിന്റെ അടുത്ത് തെളിവില്ല. അപ്പൊ ബാഹ്യമായിട്ട് പ്രതിയുടെ സത്യം അയാൾ അംഗീകരിക്കണം, സമ്മതിക്കണം. അതിനനുസരിച്ച് വരുന്ന വിധിയും അയാൾ സമ്മതിക്കണം. അതാണ് അവിടെ ഉദ്ദേശം. തൃപ്തിപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തൃപ്തിപ്പെട്ടെ എന്നുള്ളതിന്റെ ഉദ്ദേശം ഇതാണ്. അതിനനുസരിച്ച് വരുന്ന തീരുമാനം, വിധി അവൻ സമ്മതിക്കണം എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ഇവിടെ ശരിക്കും മനസ്സിലാക്കണം. എന്തുകൊണ്ട് പ്രശ്നങ്ങളും സത്യം ചെയ്യലും പല നിലക്കുണ്ട്. കോർട്ടുകളിൽ അതേപോലെ പ്രശ്നങ്ങൾ സംജാതമാകുമ്പോൾ വാദമുഖങ്ങളിൽ നടക്കുന്ന സത്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സംശയകരമായ പല വിഷയങ്ങളും, തർക്കങ്ങളില്ലാത്ത സന്ദേഹകരമായ സംശയകരമായിട്ടുള്ള കുറേ വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ സത്യം ചെയ്യുകയാണ് ഒരാൾ എങ്കിൽ ആ സത്യം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ സ്വീകരിക്കേണ്ടതുണ്ടോ? അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് വിഷയം. അതായത് സംശയകരമായ ഒരു സംഗതി ഉടലെടുത്ത്, ആ സംശയകരമായ സംഗതി ഉടലെടുക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അതിൽ സത്യം ചെയ്തിട്ട് ഒരു വിഷയം പറയണം. ഒന്നുകിൽ ഒരു കാര്യം സ്ഥിരീകരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം നിരാകരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ എങ്കിൽ അവിടെ ആ സത്യം ചെയ്യുന്നവന്റെ സത്യം സ്വീകരിക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു സത്യം ചെയ്യുന്നവർ സത്യസന്ധരാണ് എങ്കിൽ അവരുടെ സത്യം സ്വീകരിക്കൽ നിർബന്ധമാണ്. നീതിമാന്മാരാണ്, സത്യസന്ധരാണ്, ദീനീനിഷ്ഠമുള്ളവരാണ് എങ്കിൽ അവരുടെ സത്യം സ്വീകരിക്കൽ നിർബന്ധമാണ്. എന്നാൽ സത്യം ചെയ്യുന്നവർ കളവിലും വ്യാജ വർത്തമാനങ്ങളിലും കുപ്രസിദ്ധി നേടിയവരാണെങ്കിലോ അവരുടെ സത്യം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ സ്വീകരിക്കൽ നിർബന്ധമല്ല. അതായത് ഒരു വിഭാഗം ആളുകൾ അവർ കള്ളസത്യം ചെയ്യുന്നവരും കളവ് പറയുന്നവരുമാണ്, സംശയകരമായൊരു സംഗതി സംജാതായി. അപ്പൊ അവര് സത്യം ചെയ്ത് പറയാണ്, ഒന്നുകിൽ അനുകൂലിച്ച് അല്ലെങ്കിൽ പ്രതികൂലിച്ച്, എങ്കിൽ അവരുടെ സത്യം ചെയ്യൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കൽ നിർബന്ധമല്ല. കപട വിശ്വാസികളുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യശ്ഹദു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖീങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവർ പറയും, ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവിടെ ഇന്നക്ക ല റസൂലുള്ളാഹ്, വല്ലാഹി ല റസൂലുള്ളാഹ് എന്നാണ്. ലാം ലാമത്തോത്തിയാലിൽ ഖസമാണ്. അവർ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുക, അവരുടെ വിഷയങ്ങൾ പറയാം. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇത്തഖദു ഐമാനഹും ജുന്നതൻ, അവരുടെ സത്യങ്ങൾ അവർ അവർക്കൊരു പരിചയമായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ കപട വിശ്വാസികൾ അവരെന്ത് ചെയ്യും, സത്യം ചെയ്തിട്ട് ആണയിട്ട് ഇങ്ങനെ പറയും. ഓരോന്നിനും സത്യം, ഒരു കാര്യം സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം നിരാകരിക്കാൻ കപടന്മാർക്ക് 100 സത്യങ്ങളാണ്. അപ്പൊ അള്ളാഹ് അവർ അള്ളാഹുലാണ് സത്യം ചെയ്യുക, വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞു തന്നെയാണ് സത്യം ചെയ്യുക. അപ്പോ മൻ ഖുലിഫ ലഹു ബില്ലാ ഫലിയർള, ആർക്കു വേണ്ടി സത്യം ചെയ്യുന്നുവോ അവൻ അത് തൃപ്തിപ്പെടട്ടെ. വമൻ ലം യർദ ഫലൈസ മിൻ അല്ലാഹ്, തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിൽ പെട്ടവനല്ല എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കപടന്മാരുടെ കള്ളന്മാരുടെ സത്യം ചെയ്യൽ നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ താക്കീതിൽ മുന്നറിയിപ്പിൽ നമ്മൾ ഉൾപ്പെടുവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അപ്പൊ ഈ ഒരു ഭാഗം ഇവിടെ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ ആർക്കു വേണ്ടി സത്യം ചെയ്യുന്നു അവർ അത് തൃപ്തിപ്പെടട്ടെ സ്വീകരിക്കട്ടെ എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? ഒരു വിഷയം സംജാതമായി സത്യസന്ധരായ ഒരു വിഭാഗം ആളുകൾ സത്യം ചെയ്തു എങ്കിൽ അവരുടേത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഒരു വിഷയം സംജാതമായി, പ്രസ്തുത വിഷയം തർക്കത്തിന്റെ വിഷയമാണ്, വാദിയും പ്രതിയും തമ്മിലുള്ള വിഷയമാണ്, ഒരു കേസുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരം വിഷയങ്ങളിൽ വാദി തെളിവ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ പ്രതിയുടെ സത്യമാണ് പിന്നീട് പ്രമാണമായിട്ടുള്ളത്, തെളിവായിട്ടുള്ളത് എങ്കിൽ ആ പ്രതിയുടെ സത്യം അതിൽ തൃപ്തിപ്പെടട്ടെ എന്നുള്ളതാണ് ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്ന വിഷയം. പ്രസ്തുത പ്രതി അതിനെ അമുസ്ലിമാണെങ്കിലും ശരി, എവിടെ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതേപോലെ തന്നെ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സത്യം ചെയ്യുന്നവൻ അള്ളാഹു കൊണ്ടാണ് സത്യം ചെയ്യുന്നത് എങ്കിൽ പ്രസ്തുത സത്യം അത് തൃപ്തിപ്പെടേണ്ടതുണ്ട്. കേസുകളുമായി ബന്ധപ്പെട്ട, വാദിയും പ്രതിയും തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം ആവശ്യമായിട്ടുള്ളതായ ഒരു തർക്കത്തിന്റെ വിഷയത്തിലാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ജൂതന്മാർ അള്ളാഹുവിൽ സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സത്യം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഉണർത്തിയ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ചരിത്രത്തിൽ പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. ആ സംഭവം ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. സഹിൽ ഇബ്നു അബി ഹസ്മയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ അബ്ദുള്ള ഇബ്നു സഹലും മുഹയ്യിസ ഇബ്നു മസ്ഊദും ഖൈബറിലേക്ക് പുറപ്പെട്ട ഒരു ചരിത്രമാണ്. ഇമാം ബുഖാരി പറയുകയാണ്, അന്ന അബ്ദുള്ള ഇബ്നു സഹൽ ومحيسا خرج إلى خيبر من جهد أصابه ജീവിത ക്ലേശം നേരിട്ടപ്പോ അബ്ദുള്ള ഇബ്നു സഹലും മുഹയ്യിസ ഇബ്നു മസ്ഊദും ഖൈബറിലേക്ക് പോയി. അങ്ങനെ മുഹയ്യിസ തിരിച്ചു വന്ന് ഖൈബറിൽ നിന്ന് തിരിച്ചു വന്ന് എന്നിട്ട് മുഹയ്യിസ പറയുന്നത് ഖൈബറിൽ വെച്ച് അബ്ദുള്ള ഇബ്നു സഹൽ വധിക്കപ്പെട്ടിരിക്കുന്നു. ഖൈബറിലെത്തിയ തന്റെ കൂടെയുള്ള അബ്ദുള്ള ഇബ്നു സഹലിനെ ആരെ കൊന്നു എന്ന് മാത്രമല്ല ഖദ് ഖുതില വ തുരിഹ ഫി ഐനിൻ എന്നിട്ടൊരു കൊന്നിട്ട് ഒരു പിന്നെ അരുവിയിൽ എറിഞ്ഞിരിക്കുക. അബ്ദുള്ള ഇബ്നു സഹലിനെ കൊന്നിട്ട് ജൂതന്മാരെ കൊന്നിട്ട് അല്ല പിന്നെ ഖൈബറിൽ വെച്ച് അബ്ദുള്ള ഇബ്നു സഹൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ എന്നിട്ട് വധിച്ചതിന് ശേഷം ഒരു അരുവിയിൽ തള്ളിയിക്കണം. അപ്പോ മുഹയ്യിസ ഇബ്നു മസ്ഊദ് എന്ത് ചെയ്തു, ജൂതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു അൻതും വല്ലാഹി ഖതൽതുമു, ജൂതരെ നിങ്ങളാണ് അബ്ദുള്ള ഇബ്നു സഹലിനെ കൊന്നത്. കാരണം ഖൈബറിൽ ജൂതരാണുള്ളത്, ഖൈബറിൽ ജൂതരാണുള്ളത്. അപ്പൊ ജൂതരോട് ചെന്നിട്ട് അദ്ദേഹം പറയാണ്, മുഹയ്യിസ പറയാണ് നിങ്ങളാണ് അബ്ദുള്ള ഇബ്നു സഹലിനെ കൊന്നത്. അപ്പോ അവര് പറഞ്ഞു വല്ലാഹി മാ ഖത്തൽന, അല്ലാഹുവാണെ ഞങ്ങൾ കൊന്നിട്ടില്ല. ജൂതര് എതിർത്ത്. അങ്ങനെ ജൂതര് നിഷേധിച്ചപ്പോ എന്ത് ചെയ്തു, മുഹയ്യിസ അവിടുന്ന് മദീനയിലേക്ക് തിരിച്ചു വന്ന്. അങ്ങനെ മുഹയ്യിസ തിരിച്ചു വന്നിട്ട് തന്റെ കൗമിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ ചെന്നിട്ട് ആ ഗോത്രക്കാരോട് വിഷയം പറഞ്ഞു, നിങ്ങനെ അബ്ദുള്ള ഇബ്നു സഹലിനെ കൊന്ന് ഒരരുവിയിൽ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മുഹയ്യിസയും സഹോദരൻ ഹുവൈസയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്തു, ഇവർ വിവരം പറഞ്ഞു. മുഹയ്യിസയും ഹുവൈസയും വന്ന്, മുഹയ്യിസ മൂത്തതാ, മുഹയ്യിസ മൂത്തതാ അല്ല മുഹയ്യിസല ഹുവൈസ മൂത്തതാണ്, മുഹയ്യിസയും ഹുവൈസയാണ് വന്നത്. ഹദീസിൽ കാണാം. പിന്നെ അങ്ങനെ ഹുവൈസ മുഹയ്യിസ സംസാരിക്കാൻ തുടങ്ങി ചെറിയ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബീർ കബീർ, വലിയവൻ സംസാരിക്കട്ടെ, വലിയവൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ഈ വിഷയം എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടപ്പോ എന്താ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർ രണ്ടാളോടും പറഞ്ഞ്, അതഹലിഫൂന വതസ്തഹിഖൂന ദമ സാഹിബികും, നിങ്ങൾ സത്യം ചെയ്ത് നിങ്ങളുടെ പിന്നെ സഹോദരന്റെ രക്തത്തിന് പകരം നിങ്ങൾ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതായത് സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യുക, ജൂതരാണിത് ചെയ്തതെന്ന്, എന്നിട്ട് സഹോദരന് വേണ്ടിയിട്ട് പ്രതികാരം ചോദിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അതഹ്ലിഫൂന വതസ്തഹിഖൂന ദമ സാഹിബിക്കും. ഈ ഹദീസിന്റെ വേറെ റിവായത്തിൽ കാണാം, തഹ്തൂന ബിൽ ബയ്യിന, തെളിവുണ്ടറാൻ പറഞ്ഞു. അബ്ദുള്ള ഇബ്നു സഹലിനെ കൊന്നത് ജൂതരാണ് എന്നുള്ളതിന് തെളിവുണ്ടറാൻ പറഞ്ഞു. തെളിവില്ല, അപ്പൊ സത്യം ചെയ്തിട്ട് പ്രതികാര നടപടിക്കുള്ള അവകാശം നേടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച്. അപ്പൊ അവര് പറഞ്ഞു, മാലന ബയ്യിനത്ത്, ഞങ്ങളുടെ ഒരു തെളിവില്ല, ഒരു പ്രൂഫുമില്ല. അപ്പൊ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തഹ്ലിഫുൻ, നാ സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, കൈഫ നഹ്ലിഫ് വലം നശ്ഹദ്, ഞങ്ങൾ എങ്ങനെ സത്യം ചെയ്യും, ഞങ്ങൾ സംഭവത്തിന് സാക്ഷിയായിട്ടില്ലല്ലോ. ഞങ്ങൾ ആ സംഭവത്തിന് സാക്ഷിയായിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ സത്യം ചെയ്യും? ഇതാരാ പറയണത്? മുഹയ്യസയും അതേപോലെ തന്നെ ഹുവൈസയും പിന്നെ അവരുടെ സഹോദരൻ അബ്ദുറഹ്മാനും ഉണ്ട്, ഇവരൊക്കെ പറയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫതഹ്ലിഫു ലകുമുൽ യഹൂദ്, നിങ്ങൾ സത്യം ചെയ്യണില്ല എങ്കിൽ നിങ്ങളാണ് വാദികൾ, നിങ്ങൾക്ക് ബയ്യനത്തില്ല, തെളിവില്ല. എങ്കിൽ പ്രതികൾ ആരാണ്? ജൂതരാണ്. ഫതഹ്ലിഫു ലകുമുൽ യഹൂദ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂതർ സത്യം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോ ഇവര് പറഞ്ഞ്, മുഹയ്യസയും ഹുവൈസയും അബ്ദുറഹ്മാൻ ഇവര് പറഞ്ഞ്, ഖാലു ലൈസു ബി മുസ്ലിമീൻ, ജൂതർ സത്യം ചെയ്താൽ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കും? അവര് മുസ്ലിമീങ്ങളല്ലോ. അങ്ങനെ ഇവർക്ക് തെളിവുമില്ല, സത്യം ചെയ്യാൻ അവര് സംഭവത്തിന് സാക്ഷിയായിട്ടില്ല. ജൂതരുടെ സത്യം, പ്രതികളുടെ സത്യം സ്വീകരിക്കാൻ അവരോട് തയ്യാറുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫവാദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിൻ ഇൻദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഈ കൊല്ലപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സഹൽ, അദ്ദേഹം റസൂലുള്ളാഹി ഭരണാധികാരി, മദീനയിൽ വെച്ച് നടന്ന സംഭവമാണ്. അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്തു? അവർക്ക് ഇദ്ദേഹത്തിനുള്ള ദായധനം, ബ്ലഡ് മണി റസൂലുള്ളാഹി നൽകി. എന്താ നൽകിയത്? ഫബഅഥ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിഅതനാഖ, 100 ഒട്ടകങ്ങളാണ് അയച്ച്, 100 ഒട്ടകങ്ങളെ കൊടുത്ത്. അങ്ങനെ ഹത്ത ഉദ്ഖിലത്ത് അലൈഹി മുദ്ദാറ, 100 ഒട്ടകങ്ങൾ ഇവരുടെ പിന്നെ നാട്ടിലേക്ക്, ഇവരുടെ ഗോത്രത്തിലേക്ക് ചെന്നെത്തുകയുണ്ടായി. പിന്നെ അതാണ് പിന്നെ ഈ സംഭവത്തിലുള്ളത്, മനസ്സിലായി? ഇവിടെ ഞാൻ ഈ സംഭവം എന്തിനാ ഉദ്ധരിച്ചത്? ഈ സംഭവം ഉദ്ധരിച്ചത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരികയാണ്, തർക്കാണ്, ഒരു കേസ്. ആ കേസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ വിധി തീർപ്പുണ്ടാക്കുകയാണ്. ആ വിധി തീർപ്പിൽ തെളിവ് കൊണ്ടുവരാൻ പറയാണ്, വാദിയാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. പക്ഷെ വാദിന്റെ അടുത്ത് തെളിവില്ല. അപ്പോ പ്രതിയുടെ സത്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, പ്രതി ഇവിടെ ജൂതരാണ്. അപ്പൊ ജൂതർ സത്യം ചെയ്താൽ നിങ്ങൾക്കെതിരെ സത്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇവര് അത് സ്വീകരിച്ചില്ല. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജൂതരുടെ സത്യം, അത് റസൂലുള്ള അനുസ്മരിക്കുകയാണ്. അവർ പ്രതികളാണ്, അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യും എന്നുള്ളത് പറയാണ്. പക്ഷെ ഇവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? വധിക്കപ്പെട്ട അബ്ദുല്ലാഹി ബിനു സഹൽ റളിയല്ലാഹു തആല അൻഹുള്ള ദായധനം, ബ്ലഡ് മണി 100 ഒട്ടകങ്ങളായിട്ട് തിരുനബി തന്റെ പക്കൽ നിന്ന് അവർക്ക് നൽകുകയാണ് ഉണ്ടായത്. പറഞ്ഞു വരുന്നത്, പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഉണ്ടായാൽ, കേസ് സംഭവിച്ചാൽ, വാദിയും പ്രതിയും അല്ലെങ്കിൽ രണ്ടു കൂട്ടർ അന്യോന്യം തർക്കത്തിലായാൽ, ആ തർക്കത്തിൽ സത്യം ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ, ഒരു വിഭാഗം സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മറുവിഭാഗം ആ സത്യം തൃപ്തിപ്പെടണം. അത് തൃപ്തിപ്പെടൽ നിർബന്ധമാണ്. അതാണ് ഇവിടെ വമൻ ഹുലിഫ ലഹു ബില്ലാഹ് ഫലിയർദ വമൻ ലം യർദ ഫലൈസ മിനല്ലാഹ് എന്ന് പറഞ്ഞ ഹദീസിന്റെ താൽപര്യം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ചില മസലകൾ കൂടി സത്യവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കും, മനസ്സിലാക്കണം. കാരണം ഇത് സത്യവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു അധ്യായം. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാവൂ, പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഹദീസിൽ വന്ന സത്യവുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും മസലകളായതുകൊണ്ട് അതിൽ ചില കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരാൾ സത്യത്തിൽ വ്യാഖ്യാനം ഉദ്ദേശിക്കണം. മൻ ഹലഫ ബില്ലാ ഫലിയസ്ദുഖ്, അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ സത്യസന്ധത പുലർത്തട്ടെ എന്ന ഹദീസിന്റെ ലഫ്ദിൽ വന്നില്ലേ? സത്യം പറയണം, സത്യം ചെയ്യുമ്പോൾ സത്യസന്ധത പുലർത്തണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചില സത്യങ്ങൾ കേൾക്കാറുണ്ട്. എന്താ സത്യത്തിന്റെ പ്രത്യേകത? ചിലർ ചോദിക്കും, അന്നത്തെ കയ്യിൽ കാശുണ്ടോ? അപ്പോ അവൻ പറയാണ്, എന്റെ അടുത്ത് ഇവിടെ കാശില്ല, എന്റെ അടുത്ത് ഇവിടെ കാശില്ല. വല്ലാഹി വല്ലാഹി, ചിലർക്ക് അറിയില്ലുണ്ടാവും. അവർ ആ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പൊ എന്റെ അടുത്ത് പോക്കറ്റിലില്ല, ഈ രീതിയാണ്. അപ്പൊ അവിടെ സത്യത്തിൽ എന്റെ അടുത്ത് കാശില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ സത്യം ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശം. അടുത്ത വീട്ടിൽ കാശുണ്ടാവും. അപ്പൊ ഈ രീതിയിലൊക്കെ സത്യം ചെയ്യലുണ്ട്. ഇങ്ങനെയുള്ള സത്യം അതിന്റെ വിധി എന്താ? മൻ ഹലഫ ബില്ലാ ഫലിയസ്ദുഖ്, അവൻ സത്യം പറയട്ടെ എന്ന് പറഞ്ഞതിന് ലംഘനമാകുമോ, അതിനെതിരാകുമോ? അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഞാനിവിടെ പറഞ്ഞതുപോലെ തർക്കങ്ങളിൽ വാദങ്ങളിൽ സത്യം ചെയ്യുകയാണ് എങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനം ഉദ്ദേശിക്കാൻ പാടുള്ളതല്ല. ഒരു കേസ് നടന്ന് കോടതി മുറിയാണ്, ജഡ്ജിക്ക് മുന്നിലാണ്, വാദിയുണ്ട് പ്രതിയുണ്ട്, വാദി തെളിവ് ഹാജരാക്കണം, അതിനനുസരിച്ചാണ് ജഡ്ജി വിധിക്കേണ്ടത്. പക്ഷെ വാദിക്ക് തെളിവ് ഹാജരാക്കാനില്ല, അപ്പോൾ പ്രതിയോട് സത്യം ചെയ്യാൻ പറയുകയാണ് എങ്കിൽ പ്രതി സത്യം ചെയ്യുമ്പോൾ അതിൽ ഒരു വ്യാഖ്യാനം ഉദ്ദേശിക്കാൻ പാടുള്ളതല്ല. പ്രതി അതിലൊരു വ്യാഖ്യാനം ഉദ്ദേശിക്കാൻ പാടുള്ളതല്ല. കോടതി ചോദിക്കുകയാണ് പ്രതിയോട്, നിങ്ങൾ ഇയാൾക്ക് വല്ലതും കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, സത്യം ചെയ്യുകയാണ് എങ്കിൽ എന്തെങ്കിലും മറ്റൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ സ്ഥിരപ്പെടുത്തി സത്യം ചെയ്യാൻ പാടില്ല. ആ രീതി പാടുള്ളതല്ല. അങ്ങനെ ഉദ്ദേശം വേറൊന്ന്, എന്നാൽ ഇയാളുടെ സത്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടാണ് താൻ സത്യം ചെയ്യുന്നത് എന്നാണ് അതിന്റെ ഉപരിപ്ലവ ഭാവം. അങ്ങനെ ഒരു സത്യം പാടുള്ളതല്ല, അത് നിഷിദ്ധമാണ്. കേസുമായി ബന്ധപ്പെട്ട്, ഒരു അവകാശവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അങ്ങനെ സത്യം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ സത്യം ചെയ്യാണ്, അയാളൊരു അന്യായക്കാരനല്ല. സത്യം ചെയ്യാണ്, അയാൾ അന്യായക്കാരനല്ല. സത്യം ചെയ്യുന്ന വിഷയം ഒരു നിർബന്ധമായ വിഷയമല്ല, നിർബന്ധമായ വിഷയമല്ല എങ്കിൽ അതിൽ തൗരിയെ ഉദ്ദേശിക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്ന പദമുണ്ടല്ലോ, അതിന്റെ ബാഹ്യം ഒരു കാര്യമാണ് അറിയിക്കുന്നത് എങ്കിൽ ആന്തരികമായിട്ട് അതിന് വേറൊരു ഉദ്ദേശമുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമാകാവുന്നതാണ്, ഉദാഹരണത്തിന്. പക്ഷെ അതിൽ അന്യായം ഉണ്ടാകാൻ പാടുന്നതല്ല, നിർബന്ധമായൊരു ബാധ്യതയെ ഹനിക്കുന്നതാകാനും പാടുള്ളതല്ല. ഉദാഹരണത്തിന് ഒരാൾ വന്നിട്ട് കടം ചോദിച്ച്, കടം ചോദിച്ച വ്യക്തിക്ക് കടം കൊടുക്കൽ നിർബന്ധമല്ലെങ്കിൽ, അങ്ങനത്തെ ഒരു അനിവാര്യത ഇല്ല എങ്കിൽ അയാളോട് പറയാണ് എന്റെ അടുത്ത് ഇപ്പൊ കാശില്ല, അയാളത്ത് അയാളെ കയ്യിൽ കാശില്ല, പോക്കറ്റിൽ കാശില്ല, പേഴ്സിൽ കാശില്ല, പക്ഷെ അയാളടുത്ത് വീട്ടിൽ കാശുണ്ട്, അല്ലെങ്കിൽ അയാളടുത്ത് വേറെടുത്ത് കാശുണ്ട്. അപ്പൊ അയാൾ പറയണ വല്ലാഹി എന്റെ അടുത്ത് ഇപ്പൊ കാശില്ല എന്ന് സത്യം ചെയ്യുകയാണ് എങ്കിൽ അത്തരം തൗരിയ അനുവദനീയമാണ്. പക്ഷെ അവിടെ ഉദ്ദേശം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിൽ ഒരു അന്യായം ഉണ്ടാകാൻ പാടുള്ളതല്ല, ഒന്ന്. രണ്ട്, ഒരു നിർബന്ധത്തെ, നിർബന്ധമായിട്ടുള്ളൊരു അവകാശത്തെ ഹനിക്കുന്നതാകാനും പാടുള്ളതല്ല. കടം നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ ആകാൻ പാടില്ല എന്നർത്ഥം. എന്നാൽ അനുവദനീയമായ ഒരവസ്ഥയാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ തൗരിയാകാം എന്നാണ് അതിൽ പണ്ഡിതന്മാർ ഒരു വിധിയായി പറഞ്ഞിട്ടുള്ളത്. അനുവദനീയമായ തൗരിയയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു തെളിവാണ് സുവൈദ് ഇബ്നു ഹംബല റളിയല്ലാഹു തആലന്റെ സംഭവം. ഒരു വിഭാഗം ആളുകൾ ഈ സുവൈദ് ഇബ്നു ഹംബല റളിയല്ലാഹുവിനെ പൊക്കാൻ വേണ്ടിയിട്ട് വന്ന്, അയാളെ തട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന്. അപ്പൊ സഹാബികളിൽ ഒരാളെ എഴുന്നേറ്റിട്ട് പറഞ്ഞ്, ഇതിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ്, നിങ്ങൾ അവിടുക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് തേടി വന്നിരുന്നത്, ഇതിന്റെ സഹോദരനാണ്, ബ്രദറാണ് എന്ന് പറഞ്ഞ്. അപ്പൊ ദൈതി കൊണ്ടുപോകാൻ വന്ന ആളുകൾ അദ്ദേഹത്തെ വിട്ടേച്ചിട്ട് പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സുവൈദ് ഇബ്നു ഹംബലയെയും കൊണ്ട് ഈ സഹാബി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അൻത അബറുഹും വഅസ്ദഖുഹും, നിങ്ങൾ അവരിൽ ഏറ്റവും സത്യസന്ധനും പുണ്യവാനുമാണ്. സദഖ്, നിങ്ങൾ പറഞ്ഞ സത്യമാണ്. അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു സഹോദരന്റെ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഈ രീതിയിൽ സത്യത്തിൽ തൗരിയ ഉപയോഗിക്കുക, അതായത് തൗരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം ചെയ്യുമ്പോൾ പറയുന്ന പ്രയോഗം, അതിന്റെ ബാഹ്യമൊന്ന് ആന്തരികമായിട്ട് അതിന് വേറൊരു മാനുണ്ട്. ആ ആന്തരികമായ മാനയെ ഉദ്ദേശിച്ചുകൊണ്ട് സത്യം ചെയ്യുക. അവിടെ മനസ്സിലാക്കേണ്ടത് അത്തരം സത്യങ്ങളൊന്ന് സത്യങ്ങൾ അത് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ തർക്ക വിതർക്കങ്ങളിലോ ആകാൻ പാടുള്ളതല്ല. അതിൽ ബാഹ്യമായിട്ടുള്ളത് എന്താണോ അറിയിക്കുന്നത് അതുതന്നെയായിരിക്കണം ഉദ്ദേശിക്കപ്പെടേണ്ടതും. മാനയും മബ്നയും ഒന്നായിരിക്കണം, പദപ്രയോഗങ്ങളും ഉദ്ദേശങ്ങളും ഒന്നായിരിക്കണം. കേസുമായി ബന്ധപ്പെട്ട്, തർക്കങ്ങളുമായി ബന്ധപ്പെട്ട്, വിരുതീർപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ. അതേപോലെ തന്നെ സത്യം ചെയ്യുന്നവൻ ഒരിക്കലും ഒരു അന്യായം അതിനു വേണ്ടിയിട്ടാണ് അവരിത് സത്യം ചെയ്യുന്നത്. ഇങ്ങനെ തൊലിയെ ഉപയോഗിച്ചുള്ള സത്യം ചെയ്യുന്നത് അതിലൊരന്യായം ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല, അതിന്റെ ലാഞ്ചനം ഉണ്ടാകാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ വാജിബായ നിർബന്ധമായ കാര്യത്തിലും ആകാൻ പാടുള്ളതല്ല അത്തരം സത്യങ്ങൾ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു പിന്നെ മസല. അതിൽ ഈ ഹദീസിനോടനുബന്ധിച്ച് ഫലിയസ് ദുഃഖ് മൻ ഹലഫ ബില്ല ഫലിയസ് ദുഃഖ് എന്ന് പറഞ്ഞതിനോടനുബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മസല. ഇനി അടുത്തൊരു മസല, സത്യവുമായി ബന്ധപ്പെട്ട് സത്യം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് യമീൻ ഹഖീഖിയ, യഥാർത്ഥ സത്യം. മറ്റൊന്ന് യമീൻ ഹുക്മൻ, അതായത് ചില പദപ്രയോഗങ്ങൾ അത് സത്യത്തിന്റെ വിധിയിലാണ്. ഇപ്പൊ വല്ലാഹി, തല്ലാഹി, ബില്ലാഹി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമുക്കെല്ലാവർക്കും അറിയാം അത് സത്യമാണെന്നുള്ളത്, അത് സത്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ചില പദപ്രയോഗങ്ങളുണ്ട് അത് സത്യ, ഇതേപോലെ വല്ലാഹി എന്ന് പറയുന്നത് പോലെ ബാഹ്യമായിട്ട് സത്യത്തിന്റെ ലഫ്ദല്ല, പിന്നെയോ അത് സത്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എന്നാലും വല്ലാഹിയും തല്ലാഹി ഒന്നും ഉണ്ടാവില്ല. ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, എന്താണ് അതിന്റെ വിധി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോ യമീൻ ഹഖീഖിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വല്ലാഹി, തല്ലാഹി തുടങ്ങിയ, ബില്ലാഹി, വാവുൽ ഖസം, താവുൽ ഖസം, ബാവുൽ ഖസം, അത് വെച്ചിട്ട് അള്ളാഹുവിനെ കൊണ്ടുള്ളതായ സത്യം ചെയ്യൽ. പിന്നെ ഹഖീഖിയായ യമീനിന്റെ മറ്റൊരു രീതിയാണ് വല്ലാഹി എന്ന് പറയുന്നവരെ വല്ലാഹി പറയാതെ അള്ളാഹ് എന്ന് പറയും. അള്ളാഹ് ലാ ഫഅല അന്നകദ, ഇങ്ങനെ സത്യം ചെയ്യും. അവിടെ വല്ലാഹി എന്നുണ്ടാവില്ല, വാവും താവും ബാ ഉണ്ടാവില്ല. ഇതൊക്കെ എന്താണ്, ഹഖീഖിയായ സത്യത്തിന്റെ യമീനിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഹുക്മിൽ യമീനാകുന്ന, വിധി യമീനാകുന്ന സത്യങ്ങൾ ഏതൊക്കെയാണ്? അതിന് കുറെ ഇനങ്ങളുണ്ട്. ഏതുപോലെ ഖസമൻ ല അഫ്അൽ അന്നകദ, ഖസമൻ ഞാൻ ഇന്നത് ചെയ്യന്നെ ചെയ്യും, ഖസമൻ അവിടെ വല്ലാഹി ഇല്ല, പിന്നെയോ ഖസമൻ. ഉഖ്സിമു ല അഫ്അൽ അന്നകദ, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ സത്യം ചെയ്യുന്നു, അവിടെ ഉഖ്സിമു എന്നേ ഉള്ളൂ. ഉഖ്സിമു ബില്ല എന്നില്ല, ഉഖ്സിമു തല്ലാ എന്നില്ല, ഉഖ്സിമു വല്ലാ എന്നുമില്ല, പിന്നെയോ ഉഖ്സിമു മാത്രമേ ഉള്ളൂ. അതിന്റെ വിധി എന്താ? അത് യമീനാണ്. ഒരാൾ പറയാണ് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിൽ സത്യം ചെയ്യുന്നു എന്നുള്ളതില്ല എങ്കിൽ അത് സത്യത്തിന്റെ ഹുക്മിലാണ് എന്ന് പറഞ്ഞാൽ അത് ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഖസമൻ ല അഫ്അൽ അന്നകദ, ഭാവിയിൽ ഞാനൊരു കാര്യം ഇന്നേ ചെയ്യും എന്നുള്ളത് സത്യം ചെയ്ത് തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിന്റെ വിധിയിലാണ്, അതിനെ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പ്രായശ്ചിത്തം നിർബന്ധമാകും. എന്താ പ്രായശ്ചിത്തം? ലാ യുആഖിദുക്കും അല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും വലാകി യുആഖിദുക്കും ബിമാ അഖദ്തുമുൽ അയ്മാൻ ഫകഫാറതുഹു ഇത്ആമു അശറത്തി മസാകീന മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീകും ഔ കിസ്വതുഹും ഔ തഹ്രീറു റഖബ ഫമൻ ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാം. സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ ഒരടിമനെ മോചിപ്പിക്കണം. ഇത് മൂന്നും കിട്ടിയിട്ടില്ലെങ്കിലോ, ഇത് മൂന്നും അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഫമൻ ലം യജിദ് ഫ ഫസിയാമ സലാസത്തി അയ്യാം, മൂന്ന് ദിവസം നോമ്പെടുക്കണം. കിട്ടാത്തവരെ സംബന്ധിച്ചിടത്താണ് നോമ്പ് അവസാനത്തേത്. ഇതേപോലെ ചില പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇൻ ഫഅൽതു കദ ഫഅലിയൽ ഹജ്ജ്, ഞാൻ ഇന്നത് ചെയ്തിരുന്നെങ്കിൽ ഹജ്ജ് എന്റെ മേൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല എങ്കിൽ, ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല എങ്കിൽ ഒരാളോട് സംസാരിക്കാണ്, അപ്പൊ അയാളോട് പറയാണ് ചെങ്ങയ്യ നീ അത് ചെയ്യുമോ, അവൻ പറയാ ഞാൻ ചെയ്യും, അപ്പൊ മറ്റവൻ പറയാണ് നീ ചെയ്യൂല, ഞാനത് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ 10 മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ചെയ്യുമല്ലേ നോക്കാം, ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു സൽപ്രവൃത്തി അയാൾ എന്ത് ചെയ്ത് തന്റെ മേൽ ബാധ്യതയാക്കി എങ്കിൽ അതും സത്യത്തിന്റെ ഹുക്കുമിലാണുള്ളത്. അതും സത്യത്തിന്റെ ഹുക്കുമിലാണുള്ളത്. അത് നോക്കി നിങ്ങൾ വല്ലാഹി തല്ലാ എന്ന് പറഞ്ഞിട്ടല്ല, പിന്നെയോ ഒരാൾ തന്റെ മേലൊരു ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ്, ഞാൻ ഇന്നത് ചെയ്താൽ ഇന്നത്, ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നത് എന്റെ മേൽ നിർബന്ധമാണ് എങ്കിൽ അത് സത്യത്തിന്റെ ഹുക്കുമിലാണുള്ളത്. ഇതേപോലെ തന്നെ പിന്നെ ഈ തലാഖ് കൊണ്ട് സത്യം ചെയ്യുന്ന വിഷയം, അത് അറബികൾക്കിടയിലൊക്കെ കാണുക, പ്രത്യേകിച്ച് പിന്നെ സുഡാൻ വംശജരൊക്കെ. നീ ഇന്നത് ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ ഭാര്യ തലാക്കല്ല പൊട്ടവളാണ്, മനസ്സിലായില്ലേ, ഇങ്ങനെ പറയും. അത് പിന്നെ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്, സാമൂഹ്യ പ്രതിസന്ധിയാണ് ചിലർക്കിടയിൽ. പിന്നെ നീ ഇന്ന പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ ഭാര്യ തലാക്കല്ല പൊട്ടവളാണ് എന്ന രീതിയിൽ സംസാരിക്കും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ സംസാരമുണ്ട്, മനസ്സിലായില്ലേ. ചിലർ പറഞ്ഞത് അത് കേവലം സത്യമാണ്, ചില ഫുഖാക്കൾ പറഞ്ഞത് ആ തലാക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഏതൊന്നിനെ ബന്ധപ്പെടുത്തിയാണ് ആ തലാക്ക് വന്നിട്ടുള്ളത് അതെങ്കിൽ അതുണ്ടായിട്ടുണ്ടെങ്കിൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയൊക്കെ അത് കേവലം സത്യമാണ്, അതിനാൽ തലാക്കാകൂല എന്നുള്ള അഭിപ്രായത്തെയാണ് പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ള സത്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യാണ്, അനുവദനീയമായ സംഗതി ഒരാൾ തനിക്ക് ഹറാമാക്കണം. ഞാൻ ഈ വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തേന ഹറാമാണ്, തേന അല്ല ഹലാലാണ്. ഒരാൾ എന്ത് ചെയ്യാണ്, തേന തനിക്ക് ഹറാമാക്കാണ്. ഈ രീതിയിൽ സത്യം ചെയ്യലുണ്ട്. പക്ഷെ അത് സത്യം അത് പ്രകടമായിട്ട് അതിൽ നിന്ന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അതെന്താണ്, സത്യത്തിന്റെ ഹുക്കുമിലാണ്. അതുകൊണ്ടാണ് അൽ യമീൻ ഹുക്കുമൻ എന്ന് അത്തരം സത്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇത്തരം ഇതൊക്കെ എന്താണ്, ഇത് പിന്നെ യമീന്റെ ഹുക്കുമിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ പിന്നെ തേന തേന് തനിക്ക് ഹറാമാക്കിയ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് തേൻ തനിക്ക് തടഞ്ഞ വിഷയത്തിൽ ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത അയ്മാനിക്കും, നിങ്ങളുടെ സത്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രായശ്ചിത്തം അല്ലാഹു സുബ്ഹാന തആല നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അവിടെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് അനുവദനീയമായ തേന് താൻ ഇനി കുടിക്കൂല എന്നുള്ളത് എന്ത് ചെയ്യാണ്, തീർപ്പാക്കണം. അവിടെ വല്ലാഹി ഇനി ഞാൻ തേൻ കുടിക്കൂല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കൂല. പക്ഷെ എന്താ ഉള്ളത്, പിന്നെ ഹഫ്സ റളിയല്ലാഹു തആലനേയും ആയിഷ റളിയല്ലാഹു തആലനേയും പ്രവാചകരെ നിങ്ങൾ തേൻ കുടിച്ചോ എന്ന് ചോദിച്ചപ്പോ ഞാന് അല്ല നിങ്ങളെ പിന്നെ മാഫിർ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളൊരു ദുർഗന്ധം മാഫിർ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാൻ പിന്നെ സൈനബ് ബിന്ദു ജഹ്ഷിന്റെ വീട്ടിൽ നിന്ന് ഞാൻ തേന് കുടിക്കാറുണ്ട്, തേന് കുടിച്ചാണ്, ഇനി ഞാൻ തേന് കുടിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, അത് തനിക്ക് വേണ്ട, ഞാൻ അത് പാടില്ല എന്നാക്കാണ്. ഹറാമാക്കുന്നുള്ളത് ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥത്തിലല്ല, ഭാഷാപരമായ അർത്ഥത്തിൽ ഞാൻ ഇനി തേന് കുടിക്കുന്നത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യാണ്, പിന്നെ അത് തന്റെ മേൽ ഒരു ഇൽത്തിസാമ ഒരു പിന്നെ അടിച്ചേൽപ്പിക്കും വിധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് അനുവദനീയമായ സംഗതി വേണ്ടെന്ന് തീരുമാനിക്കാണ്. അത് യമീനിന്റെ ഹുക്കുമിലാണ്. അതുകൊണ്ടാണ് അതിന് പിന്നെ സത്യത്തിൽ നിന്ന് പിന്നെ ഉള്ള പ്രായശ്ചിത്തം അത് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടത്. പണ്ഡിതന്മാർ ആ രീതിയിൽ ആ വിഷയം സംസാരിച്ചത്, തഫ്സീറുകളിൽ സംസാരിച്ചത് കാണുവാൻ സാധിക്കും. ഏതായാലും ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താ? പറഞ്ഞു വരുന്ന വിഷയം യമീൻ, അത് ഹഖീഖിയായിട്ടുള്ള യമീൻ ഉണ്ട്, അതേപോലെ തന്നെ യമീൻ ഹുക്കുമായിട്ടുള്ള യമീനും ഉണ്ട്. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുമ്പോൾ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സത്യം ചെയ്യുമ്പോൾ ആ സത്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. അതിൽ തൃപ്തിപ്പെടേണ്ട സന്ദർഭങ്ങളിൽ, തൃപ്തിപ്പെടൽ നിർബന്ധമായ സന്ദർഭങ്ങളിൽ തൃപ്തിപ്പെടുക തന്നെ വേണം. ആ തൃപ്തിപ്പെടൽ നിർബന്ധമായ സന്ദർഭങ്ങളിൽ ഒരാൾ സത്യം ചെയ്തിട്ട് അത് ആർക്കു വേണ്ടിയാണ് സത്യം ചെയ്തത്, അയാൾ തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അയാൾ അള്ളാഹുവിന്റെ കക്ഷിയിൽപ്പെട്ടവനല്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ഹദീസിൽ നിന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയത്. സത്യവുമായി ബന്ധപ്പെട്ട, യമീനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കർമ്മശാസ്ത്രത്തിൽ ഒരു വിശാലമായ വിഷയമാണ്. കിതാബുൽ അയ്മാനി വന്നുദൂർ എല്ലാ ഫിഖീന്റെ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. ഫിഖീന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബുൽ അയ്മാൻ വന്നുദൂർ, നേർച്ചകൾ, സത്യങ്ങൾ, അവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഈ നേർച്ചകൾ, സത്യങ്ങൾ, അതിൽ കുറേ വിഷയങ്ങളുണ്ട്. അത് മനുഷ്യരുടെ നിത്യജീവനുമായി ബന്ധപ്പെടുന്നതായ കുറേ വിഷയങ്ങളാണ്. പലർക്കും അത്തരം പല വിഷയങ്ങളിലും തികഞ്ഞ അജ്ഞത കാണാൻ സാധിക്കും. കാരണം എന്താ? സത്യങ്ങൾ നടക്കുന്നുണ്ടാവും, ലംഘനങ്ങൾ നടക്കുന്നുണ്ടാവും, പക്ഷേ അതിന് പ്രായശ്ചിത്തോ എന്താണ് അതിന്റെ ഹുക്കുമെന്നോ പലർക്കും അറിയാത്ത സ്ഥിതിവിശേഷമാണ് അതിൽ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു കാര്യം ഇവിടെ പിന്നെ പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അനുവദനീയമായ സംഗതി ഒരാൾ തനിക്ക് ഹറാമാക്കുന്ന വിഷയം, അതിൽ പിന്നെ ഭാര്യ അനുവദനീയാണ്, ഭാര്യ നമുക്ക് അനുവദനീയാണ്, പക്ഷെ ഭാര്യ ഒരാൾ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യ എനിക്ക് നീ നിഷിദ്ധമാണ്, എന്റെ ഉമ്മയെപ്പോലെ, എന്റെ പെങ്ങളെപ്പോലെ എന്നൊരു മനുഷ്യൻ പറയുകയാണെങ്കിൽ അവിടെ അത് യമീനിന്റെ ഹുക്മിലല്ല. പിന്നെയോ ഭാര്യ ആറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനാണ് ദിഹാർ എന്ന് പറയാം. ദിഹാറിന്റെ വിഷയമാണ്. അതിന് ദിഹാറിന് പറയപ്പെട്ട പ്രായശ്ചിത്തങ്ങളുണ്ട്. പിന്നെ രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക അല്ലെങ്കിൽ തുടങ്ങിയ പിന്നെ വിഷയമുണ്ടല്ലോ, അത് പിന്നെ സൂറത്തുൽ മുജാദിലയുടെ തുടക്കഭാഗങ്ങൾ പറഞ്ഞതായ ആ വിഷയങ്ങൾ, അതാണ് അതിനുള്ള പ്രായശ്ചിത്തം. അതല്ലാത്ത ഭാര്യയല്ലാത്ത ഇതര അനുവദനീയമായ വസ്തുക്കളെ നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനാണ് സത്യത്തിന്റെ ഹുക്കുമുള്ളത്. അതിലാണ് നമ്മൾ പിന്നെ ആ ഒരു ഭാഗം ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും കർമ്മശാസ്ത്രപരമായി ഏതാനും മസലകൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ് കിതാബ് തൗഹീദിൽ. പിന്നെ ബാബു ഫീമൻ ജാഅ ഫീമൻ ലം യഖ്ന ബിൽ ഹലിഫ് ബില്ലാ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ അതിൽ ചില വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്, ഉണർത്തിയത്. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ പിന്നെ മറ്റു ഒരു ഭാഗം കിതാബ് തൗഹീദിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടകലാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാവിധം അള്ളാഹു ഈ സത്യദീൻ നമ്മളെ വഴി നടത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.